ദൈവനാമം മഹത്വപ്പെടട്ടെ. ദുഃഖത്തിൻ്റെയും ഏകാന്തതയുടെയും കയ്പ് നീർ ആവോളം നുകർന്ന വ്യക്തിയാണ് ദാവീദ്. കഷ്ട ദിവസങ്ങളിൽ ദൈവസന്നിധിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആശ്രയം. ശൂന്യസ്ഥലത്തെ മൂങ്ങയുടെ മൂളൽ ആരും കേൾക്കുന്നില്ല. അതുപോലെ തനിയെ പുരമുകളിൽ ഇരിക്കുന്ന കുരുകിലിനെയും ആരും ശ്രദ്ധിക്കാറില്ല. ഈ അവസ്ഥയിലും ശത്രുവിൻ്റെ നിന്ദാസ്വരം നമുക്ക് കേൾക്കാം. പ്രിയരെ, നിങ്ങൾ ഈ അവസ്ഥയിലാണോ എങ്കിൽ ഭാരപ്പെടേണ്ട. നിത്യനായ ദൈവം നിങ്ങളെ കാണുന്നുണ്ട്. അവൻ നിങ്ങളെ കണ്ണുനീർ തുടയ്ക്കും. ആ ദൈവത്തെ നമുക്ക് ഇന്ന് ഒന്ന് കാണാം. അവൻ്റെ മുഖമൊന്ന് കാണാം. അവൻ്റെ ശബ്ദമൊന്ന് കേൾക്കാം. അതിനായി നമുക്ക് ഇന്നത്തെ വചന പഠനം ഉപയോഗപ്പെടുത്താം. നിങ്ങളെ ഏവരെയും ഇന്നത്തെ വചന പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പുകയത്തു വെച്ച തുരുത്തി എന്ന ആദ്യ പാഠം നമ്മൾ ആരംഭിച്ചു. അതിനുശേഷം പുകയത്ത് വീഞ്ഞു തുരുത്തി, വെള്ളത്തുരുത്തി, എണ്ണത്തുരുത്തി, ഇങ്ങനെ അനേക തുരുത്തികളെക്കുറിച്ച് നാം പഠിക്കുകയുണ്ടായി. ഇന്ന് നാം ചിന്തിക്കുന്നത് കണ്ണുനീർ തുരുത്തിയെക്കുറിച്ചാണ്. 56 സങ്കീർത്തന 8 വാക്യം, സാംസ് ചാപ്റ്റർ 56 വേഴ്സ് 8. A Jesus who never wept could never wipe away my tears. ചാൾസ് എച്ച് സ്പർജന്റെ വാക്കുകളാണ്. ഈ ആപ്തവാക്യത്തിൻ്റെ ഫലം അനുഭവിക്കുന്നവരാണ് ദൈവസ്നേഹികളായ ഓരോരുത്തരും. കരയുന്ന അഥവാ വേദന അനുഭവിക്കുന്ന ഒരുവന് മാത്രമേ വേദനിക്കുന്നവരുടെ സങ്കടം മനസ്സിലാക്കാനൊക്കൂ. വേദനിക്കുന്നവന് മാത്രമേ മറ്റൊരാളുടെ വേദനയിൽ അവനെ ആശ്വസിപ്പിക്കാൻ കഴിയൂ. അൻപിൻ ദൈവം എന്നെ നടത്തുന്ന വഴികൾ എന്ന ഗാനത്തിൻ്റെ രചയിതാവ് അദ്ദേഹത്തിൻ്റെ അനുഭവം രേഖപ്പെടുത്തിയത് ഈ കഴിഞ്ഞ ദിവസം വായിക്കുകയുണ്ടായി. ഗൾഫ് നാടുകളിൽ സർക്കാർ തലത്തിൽ നിന്നൊരു കാര്യത്തിന് അനുവാദം കിട്ടുക എന്നത് പ്രയാസമുള്ള കാര്യമാണ്. കമ്പനിയുടെയും തൊഴിലാളികളുടെയും പലവിധ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ചുമതലപ്പെട്ടവർ കമ്പനിയുടെ മാനേജരായ ഇദ്ദേഹത്തെ ഏർപ്പെടുത്തി. ഈ വിഷയത്തെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അദ്ദേഹം പ്രാർത്ഥിച്ചു. തൻ്റെ ബലഹീനതയിൽ കൂടെ നിൽക്കണമെന്ന് ദൈവത്തോട് അദ്ദേഹം അപേക്ഷിച്ചു. ഓഫീസിൽ പോകേണ്ട ദിവസം പ്രാർത്ഥനയോടെ അദ്ദേഹം അവിടെ എത്തി. ഉള്ളന്നൊന്തത് അറിഞ്ഞ ദൈവം ഓഫീസിലെ അധികാരികളുടെ ഇടയിൽ പ്രവർത്തിച്ചു. പ്രശ്നത്തിന് അദ്ദേഹത്തിന് പരിഹാരം ലഭിക്കുകയും ചെയ്തു. നന്ദി ഹൃദയത്തിൽ നിറഞ്ഞപ്പോൾ അദ്ദേഹം സഞ്ചരിച്ചിരുന്ന കാർ ഒരു വശത്തേക്ക് നീക്കിയിട്ട ശേഷം ഒരു കടലാസിൽ കോറിയിട്ട വരികളാണ് പിന്നീട് പാട്ടായി മാറിയത്. 56 സങ്കീർത്തന 8 വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തേത്, നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു. ഉഴൽച്ചകളെ എണ്ണുന്നു എന്ന് പറയുമ്പോൾ ഉഴൽച്ചകൾ എന്ന വാക്കിന് ഇംഗ്ലീഷിൽ ടോസിങ്സ് എന്ന് പറയുന്നു. ഗോലിയാത്തിൻ്റെ തല വെട്ടി ഫെലിസ്തീനെ തോൽപ്പിച്ച് വിജയം നൽകിയ ദിവസം മുതൽ ശൗലിൻ്റെ മരണം വരെ ദാവീദിൻ്റെ ജീവിതം ഒരു ദേശാടന പക്ഷിയുടേത് പോലെയായിരുന്നു. ഫെലിസ്തീർ ദാവീദിനെ ഗത്തിൽ പിടിച്ചപ്പോൾ ചമച്ചതാണ് ഈ സങ്കീർത്തനം. തൻ്റെ കഷ്ടതകളെ കാണുന്ന ദൈവം തൻ്റെ പ്രതികൂലങ്ങളിൽ താൻ ഒഴുക്കുന്ന കണ്ണുനീരും കാണുമെന്ന് ദാവീദ് വിശ്വസിച്ചിരുന്നു. ഒരഭയാർത്ഥിയുടെ ഓരോ കാലടിയും ഉഴന്നു നടക്കലും ദൈവം അറിയുന്നുണ്ടെന്ന് മാത്രമല്ല, അത് രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. നിന്റെ പുസ്തകത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടില്ലയോ എന്ന് ദാവീദ് ചോദിക്കുന്നുണ്ട്. ഒരുവൻ തൻ്റെ പണം എണ്ണി നോക്കുന്നത് പോലെ ദൈവം നമ്മുടെ ഓരോ ചുവടും എണ്ണി തിട്ടപ്പെടുത്തുന്നു. അതായത്, നിന്റെ ഭാരം എത്ര നാളുണ്ടായിരുന്നു, നീ എത്ര നാൾ അതിനായി ഭാരപ്പെട്ടു, എത്ര നാൾ കരഞ്ഞു, എന്തെല്ലാം പ്രശ്നങ്ങളാണ് നിന്നെ അലട്ടിയത്, ഇതെല്ലാം നിന്റെ ഉഴൽച്ചകളെയെല്ലാം കൃത്യമായി എണ്ണുന്ന ഒരു കർത്താവാണ് നിന്റെ കർത്താവ്. രണ്ടാമതായി സങ്കീർത്തനക്കാരൻ പറയുന്നു, നീ എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ. ഇത് റോമാക്കാരുടെ ഇടയിലുള്ള ഒരു പതിവാണ്. കണ്ണുനീർ നിലത്ത് കളയാതെ തോൽ തുരുത്തിയിൽ അവർ ശേഖരിച്ചിരുന്നു. അവർ എവിടെ പോയാലും അവരുടെ കൂടെ ആ തുരുത്തി കാണും. ഒരു വ്യക്തിയുടെ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ആ തുരുത്തി ശവ അടക്കുമ്പോൾ ആ കുഴിയിലിടുക പതിവാണ്. നിറഞ്ഞ കണ്ണുനീർ തുരുത്തിയുടെ ഉടമ മരിച്ചതിൻ്റെ വിലാപം ഏറെ നാൾ അവർ കഴിക്കും. തടവിലായ ദാവീദ് തൻ്റെ കൈവശം ഇല്ലാതിരുന്ന കണ്ണുനീർ തുരുത്തിയെ ഓർത്ത് വ്യാകുലപ്പെടുകയാണ്. തുരുത്തി എൻ്റെ കയ്യിലില്ല, എന്നാലും കർത്താവേ എൻ്റെ കണ്ണുനീർ അങ്ങയുടെ തുരുത്തിയിൽ ശേഖരിക്കുന്നതിനായി നന്ദി എന്നാണ് ദാവീദ് പറയുന്നത്. ഓർമ്മയുടെ പുസ്തകത്തിൽ അത് രേഖപ്പെടുത്തി അവിടുത്തെ മുമ്പിൽ തന്നെ വെച്ചുകൊള്ളണമേ എന്ന് ദാവീദ് അപേക്ഷിക്കുന്നു. ഇന്ന് നാം ഒഴുക്കുന്ന കണ്ണുനീര് നമ്മുടെ പല പ്രശ്നങ്ങളും ദൈവം ശേഖരിച്ച് മറുപടി അയക്കുന്നതാണ്. പ്രിയ കുഞ്ഞെ, പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളാരും നിരാശപ്പെട്ടു പോകരുത്. എന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ ബലഹീനനായല്ലോ എന്നോർത്ത് ഭാരപ്പെടണ്ട. നിന്റെ ഉഴൽച്ചകളെ അറിയുന്ന ദൈവം, ആരെല്ലാം നിന്നെ ദ്രോഹിച്ചുവെന്നും ആരെല്ലാം നിനക്കുള്ള അർഹതകളെ നഷ്ടപ്പെടുത്തിയെന്നുമുള്ളത് രേഖപ്പെടുത്തി വെക്കുന്ന ഒരു സ്വർഗീയ പിതാവാണ് നിന്റെ അപ്പൻ. നിന്റെ കണ്ണുനീരിനെ അവൻ തുരുത്തിയിൽ ശേഖരിച്ചു വെക്കുന്നവനാണ്. നിശ്ചയമായിട്ടും നിന്റെ ദൈവം നിന്റെ കണ്ണുനീരിന് മറുപടി തന്നിരിക്കും. പല വിധത്തിലുള്ള കണ്ണുനീരുകളെക്കുറിച്ച് വചനത്തിൽ നമുക്ക് കാണാം. ഒന്നാമത്തേത് നിശബ്ദമായ കരച്ചിൽ. ഈ കരച്ചിലിൻ്റെ പ്രത്യേകത, ഹൃദയം വേദനിക്കും, ചുണ്ടുവിറയ്ക്കും, കണ്ണുനീർ ധാരധാരയായി ഒഴുകും, പക്ഷെ ശബ്ദം പുറത്തോട്ട് വരത്തില്ല. കാണുന്നവർ ആ വ്യക്തി ലഹരിയിലാണോ എന്ന് സംശയം പോലും തോന്നും. ആ രീതിയിലുള്ള കരച്ചിലാണ് അവിടെ കാണുന്നത്. അതിന് 1 ശമൂവേൽ 1:7 ഏഴാം വാക്യത്തിൽ നമുക്കിപ്പോട്ട് പോകാം. ഹന്ന എന്ന് പറയുന്ന സഹോദരി, അവൾ കരഞ്ഞ് പട്ടിണി കിടന്നു. പട്ടിണി കിടന്നത് ആളുകൾ കാണും, പക്ഷെ അവൾ കരയുന്നത് ആരും മനസ്സിലാക്കത്തില്ല. അവൾ കരയുന്നതിൻ്റെ കാരണം അവളുടെ പ്രതിയോഗി അവളെ മുഷിപ്പിച്ചതാണ്. എന്നാൽ 10 വാക്യത്തിൽ നാം കാണുന്നത് യഹോവയുടെ മന്ദിരത്തിൽ എത്തി അവൾ കരഞ്ഞു എന്ന് കാണാം. അപ്പോൾ കരയുകയാണ് അവൾ. എവിടെയെല്ലാം അവൾ കരഞ്ഞു, എന്തിനാണ് അവൾ കരയുന്നത്, ഇതറിയാവുന്ന കർത്താവിൻ്റെ മുമ്പിൽ മന്ദിരത്തിൽ എത്തി അവളുടെ ചുണ്ടു വിറച്ചു. അവളുടെ ഹൃദയവും ദൈവവുമായി സംസാരിച്ചു. അവൾ ദൈവത്തോട് ഒരു ഉടമ്പടി ചെയ്തു. നീ അടിയനെ ഓർക്കണം, അടിയൻ്റെ സങ്കടം കാണണം, അടിയനെ നോക്കി അടിയനെ ഒരു പുരുഷ പ്രജയെ നൽകണേ എന്ന് അപേക്ഷിക്കുന്നവളെ നമുക്ക് കാണാം. അപ്പോൾ കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ഒരു ദൈവത്തിനോട് ഞാൻ എൻ്റെ അപേക്ഷ അറിയിച്ചു. ഇതൊന്നും അവൾ ഉറക്കെ പറഞ്ഞതല്ല. അവളും ദൈവവുമായുള്ള ഹൃദയ സംഭാഷണത്തിൽ അവളുടെ ഹൃദയം ദൈവവുമായി സംസാരിച്ചതാണ്. അവളുടെ ചുണ്ടുകൾ അനങ്ങിയെന്നുള്ളതേ ഉള്ളൂ. അവളുടെ കണ്ണുനീർ ധാരധാരയായി ഒഴുകി. പക്ഷേ അവളുടെ ഹൃദയത്തിൽ അവൾ എന്ത് പ്രതിജ്ഞയെടുത്തോ, എന്താവശ്യപ്പെട്ടോ, അതവളുടെ തമ്പുരാൻ കേട്ടു, അവളുടെ സ്വർഗത്തിലെ അപ്പൻ കേട്ടു. യഹോവ കേട്ടു എന്ന് വിശ്വസിച്ചവൾ എഴുന്നേറ്റു. പിന്നെ മുഖം ഒരിക്കൽ പോലും വാടിയില്ല എന്ന് വചനം വ്യക്തമാക്കുന്നു. യഹോവ അവളെ ഓർത്തു. അവൾ അപേക്ഷിച്ചത് തന്നെ അവൾക്ക് നൽകി. നിശബ്ദമായ കരച്ചിൽ തുരുത്തിയിൽ കരുതിയ ദൈവം തക്ക സമയത്ത് അവൾ ചോദിച്ചതുപോലെ തന്നെ അവൾക്കൊരു പുരുഷപ്രജയെ നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. അപ്പം നിശബ്ദമായ കരച്ചിലാണ് ഒന്നാമത് നാം കണ്ടതെങ്കിൽ, രണ്ടാമത് നമ്മൾ കാണാൻ പോകുന്നത് ഉറക്കമുള്ള കരച്ചിലാണ്, ഉച്ചത്തിലുള്ള കരച്ചിൽ. യെശയ്യാപ്രവചനം 38:4 ഹിസ്കിയാവിനോട് ഗൃഹകാര്യം ക്രമീകരിക്കാൻ ആവശ്യപ്പെട്ടു. ഹിസ്കിയാവ് ഉറക്കെ നിലവിളിച്ചു, താൻ ഇന്നു വരെ ചെയ്തതിനെക്കുറിച്ചെല്ലാം വിലപിച്ച് പദം പറഞ്ഞ് കരഞ്ഞു. നീ ഗൃഹകാര്യം ക്രമീകരിക്കാൻ പറഞ്ഞ വ്യക്തിയോട് തന്നെ ദൈവം പറഞ്ഞു, പോയി അവനോട് പറയുക, അവൻ്റെ കരച്ചിൽ ഞാൻ കേട്ടിരിക്കുന്നു, അവൻ്റെ കണ്ണുനീർ ഞാൻ കണ്ടിരിക്കുന്നു, നീ അവൻ ആയുസ് ഞാൻ ദീർഘമാക്കി കൊടുക്കുമെന്ന് അവനോട് പറയാൻ ആവശ്യപ്പെട്ടു. ഹിസ്കിയാവിൻ്റെ കരച്ചിൽ കണ്ട ദൈവം എൻ്റെയും നിങ്ങളുടെയും കരച്ചിൽ കാണുന്ന ദൈവമാണ്, നിലവിളി കേൾക്കുന്ന ദൈവമാണ്. അതുപോലെ ഉച്ചത്തിൽ കരഞ്ഞ വ്യക്തിയാണ് യേശു. ഉച്ചത്തിൽ നിലവിളിച്ചു, ഉച്ചത്തിലുള്ള കരച്ചിലിൽ അത്യുച്ചത്തിൽ കരഞ്ഞപ്പോൾ, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് ചോദിക്കുന്ന ദൈവം ഉച്ചത്തിൽ കരയുന്നതായിട്ട് വചനത്തിൽ കാണുന്നു. എൻ്റെ ആത്മാവിനെ ഞാൻ തൃക്കൈയിൽ ഭരമേൽപ്പിക്കുന്നു എന്ന് പറയുമ്പോഴും അദ്ദേഹം ഉച്ചത്തിൽ കരഞ്ഞിരുന്നു. ഉച്ചത്തിൽ കരയുന്ന സ്ത്രീകളെ നമുക്ക് കാണാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 23:38 ക്രൂശ് ചുമന്ന യേശുവിൻ്റെ പുറകെ പോകുന്ന സ്ത്രീകളോട് യേശു പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവീനെന്ന്. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ചാൾസ് സ്പർജൻ പറയുന്ന വാക്കുകൾ, ജീസസ് വെപ്റ്റ് ബട്ട് നെവർ കംപ്ലൈൻഡ്. മറ്റാളുകളൊക്കെ കരയുമ്പോഴും മനുഷ്യർ കരയുമ്പോൾ അവൻ പദം പറഞ്ഞായിരിക്കും കരയുന്നത്, എന്നാൽ യേശു ഒരിക്കലും കരയുമ്പോൾ ആരോടും ഒരു പരാതിയും പറഞ്ഞില്ല. മൂന്നാമതായി നാം കാണുന്നത് അറയിൽ കടന്ന് കരയുന്ന ജോസഫിനെയാണ്. ഉൽപ്പത്തി പുസ്തകം 43:30 സഹോദരന്മാർ തന്നെ ചതിച്ചു, തന്നെത്തേണ്ടടത്ത് ഇരിക്കേണ്ടടത്ത് ഇരിക്കാതെ ദൈവം എത്തണമെന്ന് ഉദ്ദേശിച്ചിടത്ത് തന്നെ എത്തിച്ചു. സഹോദരന്മാർ ആഗ്രഹിച്ചത് അദ്ദേഹത്തിൻ്റെ മരണമാണ്, എന്നാൽ ദൈവം അവനെ ഉയർത്തേണ്ട പോലെ തന്നെ ഉയർത്തി. ദർശനം സഫലമായി. അവിടെ നഷ്ടപ്പെട്ട തൻ്റെ സഹോദരങ്ങളെ വീണ്ടും കണ്ടവൻ, പ്രത്യേകിച്ച് തൻ്റെ ഇളയ സഹോദരനായ ബെന്യാമിനെ കണ്ടവന് സന്തോഷം കൊണ്ട് സങ്കടമുണ്ടായി. സഹോദരങ്ങൾ അതറിയാതിരിക്കാനായി കരയാനൊരിടം അന്വേഷിച്ച ജോസഫ് കടന്ന് അറയിൽ കടന്ന് കരഞ്ഞു. തിരിച്ചിറങ്ങുമ്പോൾ അദ്ദേഹം മുഖം കഴുകി പ്രസന്നനായിട്ടാണ് ഇറങ്ങിയത്. പ്രിയമുള്ളവരെ, നഷ്ടപ്പെട്ട ചിലതുണ്ട്, അതിനെ തിരിച്ചു കിട്ടുമ്പോൾ നിങ്ങൾ ദൈവം മുമ്പാകെ കരയുക. അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന നിങ്ങളുടെ പിതാവിനോട് നിങ്ങളുടെ നന്ദിയെ അറിയിക്കുക. നിങ്ങൾക്ക് പലതും നഷ്ടപ്പെട്ടിട്ടില്ലേ? നിങ്ങളുടെ ആരോഗ്യം നഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങളുടെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ യൗവനക്കാരായ പലർക്കും അവരുടെ ശമ്പളം ലഭിക്കാതെ പല സ്ഥലങ്ങളിൽ, കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായും ഇന്ത്യക്ക് പുറത്തും ഒത്തിരി പേര് ഭാരം അനുഭവിക്കുന്നവരുണ്ട് ശമ്പളം കിട്ടാതെ. അങ്ങനെയുള്ളവർ ഓർക്കുക, നിങ്ങളുടെ നഷ്ടപ്പെട്ടതിനെ നിങ്ങളുടെ ദൈവം നിങ്ങളുടെ അടുക്കൽ തന്നെ കൊണ്ടുവരും. നമുക്ക് പറയാം, കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ നഷ്ടപ്പെട്ടതിനെ നീ എനിക്ക് മടക്കിത്തരുന്നതിന്. നിന്നെ സഭയിൽ നിന്ന് കുഞ്ഞുങ്ങളാണോ നിനക്ക് നഷ്ടപ്പെട്ടത്? ദൈവസന്നിധിയിൽ ഇരിക്കേണ്ട കുഞ്ഞുങ്ങൾ സഭയ്ക്ക് പുറത്താണോ? ദൈവത്തോട് അടുത്തിരിക്കേണ്ടവർ ദൈവത്തോട് അകന്നിരിക്കുന്നോ? അതാണോ നിന്റെ വിഷമം? എങ്കിൽ അതും കർത്താവിനോട് പറയുക, നിനക്ക് മടക്കിക്കൊണ്ടു തരുന്ന ഒരു ദൈവമുണ്ട്. അപ്പോൾ നന്ദി പറയാൻ മറക്കരുത്. അടുത്തതായി നാം ഓർക്കേണ്ട ഒരു കാര്യം, ഉള്ളം നൊന്ത് കരയുന്നവരെ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 7:13 വാക്യത്തിൽ ഒരു നയിനിലെ വിധവയെ കാണാം. വിധവ കരയുന്നുണ്ട്. വിധവയുടെ സങ്കടം, തൻ്റെ മകൻ നഷ്ടപ്പെട്ടത്, ജീവനില്ലാത്ത ഒരമ്മയുടെ പ്രത്യാശ അല്ലെങ്കിൽ പ്രതീക്ഷയാണ് ജീവനില്ലാത്ത ഒരു ജഡത്തെ കുറേ ആളുകൾ ചുമന്നുകൊണ്ട് പോകുന്നത്. യേശു വന്നു, ബാല്യക്കാരെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവനെ ജീവനുള്ളവനായി മാതാവിന് തിരിച്ചു കൊടുത്തു. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ചില സ്വപ്നങ്ങൾ, നിങ്ങൾ വളരെ നാളായി പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾ നടക്കാതെ, നിങ്ങളുടെ സ്വപ്നങ്ങൾ അനക്കമില്ലാതെ, വിഷയങ്ങൾക്ക് യാതൊരു മറുപടിയുമില്ലാതെ നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ യേശു നിങ്ങളുടെ അടുക്കലേക്ക് വരുവാൻ ഒന്ന് ക്ഷണിക്കുക. ഒരു 10 മിനിറ്റ് ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവമേ എൻ്റെ അടുക്കലേക്ക് വരണമെന്ന് വിളിക്കുക. യേശു നിന്റെ അടുക്കൽ വരും. ചലനമില്ലാത്ത ആ വസ്തുവിനെ യേശു തൊടും. ചലനമില്ലാത്ത, ജീവനില്ലാത്തതിനെ എടുത്തുകൊണ്ട് പോകുന്നവർ യേശുവിനെ കാണുമ്പോൾ നിൽക്കും. യേശു തൊടും. തൊട്ടാൽ അത് ജീവൻ വെച്ചിരിക്കും. കരയുന്ന മാതാവേ, കരയുന്ന പിതാവേ, കരയുന്ന സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ വിഷയങ്ങളെ ജീവനുള്ളതാക്കി ദൈവം നിങ്ങളുടെ തലയിൽ തരും. മറുപടി ലഭിക്കാത്ത പല വിഷയങ്ങളും നമ്മുടെ ഇടയിലുണ്ട്. എന്താണ് ഇതിൻ്റെ കാരണം? ഞാൻ ഇത്രയും നാളും കരഞ്ഞിട്ട് മറുപടി തരാത്തത് എന്താണ്? ഞങ്ങളുടെ രാജ്യത്തെ അതിക്രമങ്ങൾ വർദ്ധിക്കുന്നു, ജനം മ്ലേച്ഛതയായി പെരുമാറുന്നു, ചുറ്റുപാടും നാശത്തിലേക്ക് നീങ്ങുന്നു. എന്താ ദൈവമേ ഇതിൻ്റെ കാരണമെന്ന് ചോദിച്ച് കരയുന്നവർ അനേകരുണ്ട്. ഹബക്കൂക്കും അതുപോലെയൊന്ന് ദൈവസന്നിധിയിൽ കരഞ്ഞു. ഹബക്കൂക്ക് ദൈവത്തോട് ചോദിക്കുന്നു, യഹോവേ, ഞാൻ എത്രത്തോളം നാൾ അയ്യം വിളിക്കും? ഈ അയ്യം വിളിക്ക് എനിക്കൊരു അവസാനമില്ലേ കർത്താവേ? ഞാൻ എത്രത്തോളം അയ്യം വിളിക്കും? ന്യായപ്രമാണം എല്ലായിടത്തും അയഞ്ഞിരിക്കുന്നു. ഹബക്കൂക്കിൻ്റെ പുസ്തകം 1:2-4 വാക്യങ്ങൾ വായിക്കുക. ഈ കരയുകയും പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിന് ശേഷം ഹബക്കൂക്ക് പറയുന്നു, യഹോവയായ കർത്താവേ, എൻ്റെ ബലം നിന്നിലാകുന്നു, അതുകൊണ്ട് എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഞാൻ ഘോഷിച്ചുല്ലസിക്കുമെന്ന് പറഞ്ഞ് സമാധാനിക്കുന്നു. അതുകൊണ്ട് ഭയപ്പെടേണ്ട, ഭാരപ്പെടേണ്ട, നിന്റെ പ്രശ്നത്തിന് പരിഹാരം തരുന്ന ഒരു കർത്താവുണ്ട്. അതിനായി ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ. ഭാരപ്പെടാതെ ആ വിഷയങ്ങളെ ദൈവം മുമ്പാകെ സമർപ്പിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവിക സാന്നിധ്യമാണ് കഷ്ട ദിവസത്തിൽ ഏറ്റവും നല്ലത് എന്ന് ഞങ്ങളെ പഠിപ്പിച്ച സ്നേഹമേ, അങ്ങയുടെ ആ മഹത്വ സാന്നിധ്യം അനുഭവിപ്പാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളെ പഠിപ്പിച്ച നിലവിളികൾക്കായി സ്തോത്രം. നിശബ്ദമായി കരഞ്ഞാലും, ഉച്ചത്തിൽ കരഞ്ഞാലും, അറയിൽ കടന്ന് കരഞ്ഞാലും, എവിടെ ഇരുന്ന് എങ്ങനെ കരഞ്ഞാലും, ആ കരച്ചിലെല്ലാം കാണുന്ന ഒരു ദൈവമുണ്ടെന്ന് ഞങ്ങളെ പഠിപ്പിച്ചതിനായി സ്തോത്രം. യേശുവേ, ഞങ്ങൾ അപേക്ഷിക്കുന്നു, ഞങ്ങളുടെ കണ്ണുനീരിനെ നിൻ്റെ തുരുത്തിയിൽ ശേഖരിക്കണമേ, ഞങ്ങളുടെ ഉഴൽച്ചകളെ എണ്ണണമേ, അവ നിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തണമേ. ഈ കുഞ്ഞുങ്ങളുടെ കരച്ചിലിനും പ്രാർത്ഥനയ്ക്കും അങ്ങ് മറുപടി കൊടുക്കുന്നവനാകയാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു മാസം കൂടെ ചിന്തിപ്പാൻ ഞങ്ങൾക്ക് വചനം തന്നതിനായി, ഞങ്ങളെ പഠിപ്പിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഞങ്ങളുടെ കൂടെ ഇരിക്കണമേ. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു.